നമസ്കാരം പോൾ ജോ ജോണി, എസ് ബി എസ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം.
താങ്ക്സ്. നമസ്കാരം.
ഓസ്ട്രേലിയയിൽ ഒരു ഇംഗ്ലീഷ് സിനിമാ സംവിധായകനാകാനുള്ള ചുവടുവയ്പ്പുകളിലാണ് താങ്കൾ. എന്താണ് താങ്കളുടെ പുതിയ പ്രൊജക്ട്? എന്താണ് സിനിമാ രംഗത്ത് താങ്കൾക്ക് ഓസ്ട്രേലിയയിലുള്ള ഒരു അനുഭവം ഇതുവരെ?
ഇപ്പൊ ചെയ്യുന്ന സിനിമയിൽ ഞാൻ റൈറ്റർ ഡയറക്ടറാണ്. എന്റെ രണ്ടാമത്തെ സിനിമയാണ്, ഞാൻ എഴുതി സംവിധാനം ചെയ്ത രണ്ടാമത്തെ സിനിമ. ആദ്യത്തെ സിനിമ ഞാൻ ചെയ്യുന്നത് 2009 ഡിസംബറിലാണ്. സിഗ്നേച്ചർ എന്നാണ് എന്റെ പേര്. അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന എഴുതി സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ സിനിമ.
അതിന്റെ ഇടയ്ക്ക്
പുതിയ സിനിമയുടെ പേര് റൺ ബേബി റണ്ണ. അതിനിടയ്ക്ക് ഞാൻ കുറെ പ്രൊജക്ട്സുകൾ ചെയ്തു, അതൊക്കെ വേറെ റൈറ്റേഴ്സിന് വെച്ചിട്ട് ഞാൻ ഡയറക്ടിങ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത പ്രൊജക്ട്സുകളാണ്.
റൺ ബേബി റൺ എന്നുള്ളത് ഇപ്പൊ അടുത്ത കാലത്ത് ഒരു മലയാള സിനിമ വന്നിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് പഴയ സിനിമകൾ, ഒരുപാട് സിനിമകൾ റൺ ബേബി റൺ എന്നുള്ള പേരിൽ വന്നിട്ടുണ്ട്.
റൺ ബേബി റൺ എന്നുള്ള പേര് നല്ല ക്യാച്ചി ആയിട്ടുള്ള പേരാണ്. പിന്നെ നമ്മുടെ എന്റെ സ്റ്റോറി ലൈനിന് ഭയങ്കര ആപ്റ്റ് ആയിട്ടുള്ള പേരാണ്. അത് നമുക്ക് ഇത് പലരും എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പലരും റൺ എന്തുകൊണ്ട് റൺ, എസ്പെഷ്യലി മലയാളി കമ്മ്യൂണിറ്റി നിന്ന് ഒരുപാട് പേര് എന്തുകൊണ്ട് റൺ ബേബി റൺ, അത് മോഹൻലാലിന്റെ സിനിമയല്ലേ, അതല്ല ഇതല്ല വേഗം. പക്ഷേ എന്റെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ എന്റെ സിനിമ ക്യാപ്റ്റ് ആയിട്ടുള്ള പേരാണ്. അതിപ്പോ വേറെ ആരെടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് അത് അവൈലബിൾ ആണെങ്കിൽ ഞാൻ എടുക്കും. പിന്നെ ഈ സിനിമ എന്ന് പറയുന്നത് ഇതിനകത്ത് ആരും, ഇതൊരു 20 മിനിറ്റ്സ് ഷോർട്ട് ഫിലിമാണ്, ഇതിനകത്ത് ആരും നിൽക്കുന്നില്ല. ഇതിനകത്ത് എല്ലാവർക്കും ഓരോ മൂവ്മെന്റ്സ്, എല്ലാവരും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഹോൾ കോൺസെപ്റ്റ് ഈസ് റൺ ബേബി റൺ. അതുകൊണ്ട് ആ പേര് ഞാൻ ചൂസ് ചെയ്തു. ഇതിന്റെ ബേസിക് സ്റ്റോറി ലൈൻ ഒരു റോബറി ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറി ലൈനാണ്. അത് 13 characters, 20 മിനിറ്റ്സ് പ്രോജക്ട്, ഓൾമോസ്റ്റ് 11 locations, റോട്ടിലുള്ള സീനുകൾ, കാർ ചേസ് പറയുന്നുണ്ട് ഇതിനകത്ത്, ടാക്സി, രണ്ട് ടാക്സികൾ തമ്മിലുള്ള കാർ ചേസ്, അതൊക്കെയാണ്. പിന്നെ മോസ്റ്റ്ലി ദ മൂവി ഈസ് അബൌട്ട് ഈ തിന്മയുടെ ശക്തികൾ. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടും. ആ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ഒരുപാട് നല്ല നല്ല ആൾക്കാരെ എങ്ങനെ സപ്പോർട്ട് ചെയ്ത് അവരുടെ ലൈഫ് എങ്ങനെ ഫ്ലറിഷ് ആവുന്നു എന്നുള്ള സ്റ്റോറി, അവരുപോലും അറിയാതെ.
ഇംഗ്ലീഷ് സിനിമ ഓസ്ട്രേലിയയിൽ എടുക്കുകയാണ്, അപ്പൊ ഇതിന്റെ ക്രൂ ഒക്കെ എങ്ങനെയാ?
ഇവിടെ ഇതിനകത്ത് ക്രൂവിൽ ഇപ്പം മലയാളിയായിട്ട് ഞാനുണ്ട്, പിന്നെ ഒരു ആക്ടർ മലയാളിയാണ്, എൻ്റെ റൂംമേറ്റ് ജെയ്സൺ വർഗീസ്. ബാക്കി എല്ലാവരും ഇവിടുത്തെ ക്രൂ ആണ്. എഡിറ്റർ ബിനോയ് കുര്യാക്കോസ്, പുള്ളിയും മലയാളിയാണ്. ടെക്നിക്കൽ ക്രൂ കൂടെ സ്റ്റുഡൻസും അപ്കമിങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റും, പിന്നെ ആസ്പയറിംഗ് ഫിലിം മേക്കേഴ്സ്. പക്ഷേ എൻ്റെ ആക്ടിങ് ക്രൂ എന്ന് വെച്ചാൽ ഞാൻ കുറെ സമയം എടുത്ത് കാസ്റ്റ് ചെയ്തത്. ഞാൻ മൊത്തം 264 പേരെ ഓഡിഷൻ ചെയ്തു. ഇത് മൊത്തത്തിൽ ആൾക്കാരെ കാസ്റ്റ്
ചെയ്തെടുക്കാനായിട്ട്
13 പേർക്ക് 264 പേരെ ഞാൻ ഓഡിഷൻ ചെയ്തു. കാസ്റ്റ് ചെയ്ത ഒരു 13 പേരില് അതിൻ്റെ അകത്തൊരു 8 പേര്, 8 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ വെൽ നോൺ ആക്ടേഴ്സാണ്. നമ്മൾ ഇപ്പോൾ വെറുതെ നിനക്ക് അഭിനയിക്കാറിയാവോ, തനിക്ക് അഭിനയിക്കാറിയാവോ, എൻ്റെ സിനിമയിൽ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ച് കയറ്റുന്നത് അല്ല. സ്റ്റാർട്ടിങ്ങിൽ എല്ലാ ഫിലിം മേക്കേഴ്സ് ചെയ്യുന്നത് ഞാനും ചെയ്തിട്ടുണ്ട് അബദ്ധം പണ്ട്. അത് ചെയ്യാതെ ഇങ്ങനെ പോയി കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ചാൽ, നമ്മുടെ സ്ക്രിപ്റ്റ് നല്ലതാണെങ്കിൽ നമ്മൾ കാസ്റ്റിങ്ങിനൊക്കെ ആയിട്ട് ഒരുപാട് ഏജൻസിനൊക്കെ അപ്രോച്ച് ചെയ്യുമ്പോൾ, വെബ്സൈറ്റ്സ് അതൊക്കെ ഉണ്ട്, ഏജൻസിക്ക് അപ്രോച്ച് ചെയ്ത് നമുക്ക് നമ്മുടെ സ്ക്രിപ്റ്റിന് അയച്ചു കൊടുക്കാം. ആ സ്ക്രിപ്റ്റ് ഒരുപാട് പേരുടെ കയ്യിലെത്തും, കാരണം ആ ഇൻഡസ്ട്രി അങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾക്ക് ആ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് കൈമറിഞ്ഞ് ഒരുപാട് പേരുടെ അടുത്ത് എത്തും. അപ്പോൾ ആരെങ്കിലും അവിടെ നല്ല ആക്ടേഴ്സ് ഉണ്ടാകും, അവൻ്റെ അടുത്ത് ആ സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ വന്ന് ഓഡിഷൻ ചെയ്ത് അവൻ ആ റോൾ ചെയ്ത് നന്നാക്കി തരും. ഇപ്പോൾ 8 പേര് എസ്പെഷ്യലി അവർ ഓസ്ട്രേലിയൻ ടെലിവിഷനിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരാൾ ക്രെയ്ഗ് വോക്കർ, പുള്ളി ഒരുപാട് ടെലിവിഷൻ സീരീസിൽ മാതൃകയിലൊക്കെ അഭിനയിക്കുന്ന ആളാണ്. പുള്ളി ആക്ടേലെ ജൂറി മെമ്പറാണ്. പിന്നെ റോബ് ക്വേറി, പുള്ളിയും ആക്ടറുള്ളതാണ്. പുള്ളിയും ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുന്നത്, പുള്ളി ടെലിസീരീസ് മോസ്റ്റ്ലി. വില്യം ഗബ്രിയൽ എന്ന് പറഞ്ഞ പുള്ളി ഇവിടുത്തെ അണ്ടർബെല്ലി സീരീസ്, എല്ലാ അണ്ടർബെല്ലി സീരീസിലും പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. ഇവരാണ് ശരിക്കും മേജർ റോൾസ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ. ഞാൻ പേ ചെയ്തിട്ടുള്ളവർക്കായിരിക്കും, അവർ ഫ്രീ ആയിട്ടാണ് എല്ലാവരും ആക്ട് ചെയ്തിട്ട് പോയത്. കാരണം ദേ ലവ് ദ പ്രൊജക്ട്, ദേ ലവ് ദ ആ കോൺസെപ്റ്റ്. സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഭയങ്കര നറേറ്റീവ് സ്റ്റോറിയാണ്.
ഇപ്പോൾ ഏത് ഘട്ടം വരെ ആയിട്ടുണ്ട് ഈ സിനിമ?
അത് ഇപ്പോൾ എഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു 2-3 ആഴ്ചക്കുള്ളിൽ എഡിറ്റിംഗ് കഴിയും, എൻ്റെ സൗണ്ട് തുടങ്ങും, അവിടെ വരെ എത്തിയിരിക്കും.
അപ്പോൾ എന്നത്തേക്ക് ഈ സിനിമ പൂർണ്ണമായി പുറത്തു വരും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ?
ജനുവരി അവസാനം സിനിമ പുറത്തു വരണം. എനിക്ക് ഫെബ്രുവരി മുതൽ ഫെസ്റ്റിവൽ സർക്കിൾ തുടങ്ങണം.
എന്തായാലും പോൾ ജോ ജോണി നേരത്തെയും സിനിമകൾ എടുത്തു എന്ന് പറഞ്ഞു. ഓസ്ട്രേലിയയിൽ എങ്ങനെയാണ് ഈ ഒരു ഇംഗ്ലീഷ് സിനിമാ രംഗത്തേക്ക്, ഇവിടെ മലയാളം ഹ്രസ്വചിത്രങ്ങളും മറ്റും എടുക്കുന്ന ഒരുപാട് പേരെ നമ്മൾ SBS മലയാളം തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, എങ്ങനെയാണ് ഒരു ഇംഗ്ലീഷ് സിനിമാ രംഗത്തേക്ക് കൈവയ്ക്കാൻ അധികം മലയാളികൾ ധൈര്യപ്പെടാത്തപ്പോൾ അതിന് തയ്യാറായത്?
ഞാൻ +2 കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നാട്ടിൽ ഞാൻ സ്റ്റേജ് എഴുതുമായിരുന്നു, സ്റ്റേജിൽ ആക്ടിങ് ചെയ്യുമായിരുന്നു. ഞാൻ ഇവിടെ വരുന്നത് സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സൗണ്ട് ഡിസൈനറാണ്. പക്ഷെ എന്റെ പാഷൻ റൈറ്റിംഗ് ഡയറക്ടിംഗ് ആണ്. ഞാൻ സൗണ്ട് എടുത്തതെന്ന് വെച്ചാൽ എനിക്ക് ശബ്ദം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒബ്സസ്ഡ് ആണ് ശബ്ദത്തിനോട്. അപ്പോൾ ശബ്ദം എടുത്ത് ഞാൻ പഠിച്ചു. എന്ന് വെച്ചാൽ സിനിമയുടെ ടെക്നിക്കൽ സൈഡ് ആദ്യം പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിലിം സ്കൂളിൽ പോയി ഫിലിം ഡയറക്ടിംഗ് പഠിക്കാൻ എനിക്കൊരു താല്പര്യമില്ല. അത് അകത്തുനിന്ന് വരണം എന്നാണ് എൻ്റെ ഒരു താല്പര്യം. അപ്പോൾ ഞാൻ സൗണ്ട് ഡിസൈനിങ് എടുത്ത് സൗണ്ട് ഡിസൈനറായി ഞാൻ ഫിലിം സൗണ്ടാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മിഡ് 2008 ഞാൻ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. 2009 എൻഡിലാണ് ഫസ്റ്റ് ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തത്.
എവിടെ നിന്നാണ് സൗണ്ട് ഡിസൈനിങ് പഠിച്ചത്?
ഇവിടെ SAE സിഡ്നി.
ഓക്കെ. ഈ ആദ്യമായിട്ട് ഈ സൗണ്ട് ഡിസൈനിങ് പഠിച്ചു കഴിഞ്ഞിട്ട് സിനിമാ രംഗത്തേക്ക് ആദ്യമായിട്ട് വന്നത് എങ്ങനെയായിരുന്നു? എത്ര എളുപ്പമായിരുന്നു അത്?
നമ്മള് സൗണ്ട് ഡിസൈനർ ആണ് ഇത് അത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടും എനിക്ക് വലിയ കാര്യം ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് സ്റ്റുഡിയോസിൻ്റെ ഡോർ നോക്കി ഇത് ഒരുപാട് ചെയ്തു. പക്ഷേ റേസസ് ഇല്ലെന്ന് പറഞ്ഞാലും ഇതാണെങ്കിലും ഇതായിട്ട് പറയുകയാണെങ്കിൽ പക്ഷേ റേസസ് ഇല്ലെന്ന് പറഞ്ഞാലും അവിടെയൊക്കെ ഉണ്ട്, ഇൻഡസ്ട്രിയിലുണ്ട്.
ഫിലിം ഇൻഡസ്ട്രിയിൽ ഓസ്ട്രേലിയ റേസസ് ഉണ്ടെന്നാണ് പറയുന്നത്.
നമുക്ക് ഇപ്പോൾ ഇല്ല എന്നെല്ലാവർക്കും പറയും. ഇപ്പം അധികം റേസസ് ഇല്ല, മറ്റേതില്ല, മറിച്ചതില്ല. പക്ഷേ നമുക്ക് ഫീൽ ചെയ്യും ചില സമയത്ത്.
അനുഭവിച്ചിട്ടുണ്ടോ അങ്ങനെ?
എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്.
എന്താ സംഭവിച്ചത്?
നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ നിറത്തിൽ നമുക്ക് നമ്മൾ മാറ്റി നിർത്തും, എസ്പെഷ്യലി ഇന്ത്യൻസ്. എന്ന് പറഞ്ഞൂടെ ചെറിയ ചെറിയ അവിടെ ആയിട്ട് നമ്മുടെ ഒട്ടിതെന്ന് വെച്ചാൽ നമ്മുടെ ലാംഗ്വേജും പിന്നെ ദ വേ എനിക്ക്
നമുക്ക് ലാംഗ്വേജ് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാത്തതുകൊണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ മലയാളം ഇവിടുത്തെ ഒരു ഇവിടെ വേണ്ട രീതിയിൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ടായിരിക്കില്ലേ?
ആണ് കേട്ടോ. അതും തഴഞ്ഞു കളയാൻ പറ്റുന്ന ഒരിതല്ല. അതും ആയിരിക്കും കാരണം എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. വൺസ് യു ഗെറ്റ് ഇൻ ടു ദാറ്റ് സർക്കിൾ ദെൻ ഇറ്റ്സ് ഫൈൻ. അപ്പോൾ പിന്നെ ഞാൻ ഒറ്റ വഴിയേ ഉണ്ടല്ലോ. ഞാൻ ഏതാണ്ട് സൗണ്ട് ഡിസൈനറാണ്. ഞാൻ ഒരു ബൂം പോളും ഒരു മൈക്കും കുറച്ച് സാമഗ്രികളൊക്കെ വാങ്ങിയിട്ട് ഞാൻ ഒരു രണ്ടര കൊല്ലത്തോളം ഇവിടുത്തെ സ്റ്റുഡൻറ്റ് ഫിലിം മേക്കേഴ്സ് പഠിച്ചിറങ്ങി കഴിയുമ്പോൾ അവർ പഠിച്ചിറങ്ങുന്നൊരു ഗ്രൂപ്പായിട്ടാണ്. അവർ ഒരുപാട് സിനിമ പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ സൗണ്ട് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഞാൻ പരമാവധി സൗണ്ട് ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പോൾ ഓരോ സെറ്റിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അടുത്തൊരു 10 പേരുണ്ടെങ്കിൽ ഒരാൾ നമുക്ക് നമ്മുടെ ഐഡിയോളജി ആയിട്ട് ചേർന്ന് വന്ന ഒരാളുണ്ടാവും. ഞാൻ അവരെ പിക്ക് ചെയ്ത് അങ്ങനെ പിക്ക് ചെയ്ത് ഞാൻ പിന്നെ ഒരു ക്രൂ ഉണ്ടാക്കി, കമ്മിറ്റഡ് ആയിട്ടൊരു ക്രൂ ഉണ്ടാക്കി. എനിക്ക് റിലയബിളാണ്, എനിക്ക് വിശ്വസിക്കാൻ അവരെ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓരോ പ്രൊജക്ട്സ് ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ അവരെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പ്രൊജക്ട്സിലോട്ട്. കാരണം അവർക്ക് എന്നെ അറിയാം, എനിക്ക് അവരെ അറിയാം. അവർ എന്ന് പറയുന്നത് യുനോ ദേ ആർ നോട്ട് ദ ബിഗ്ഗസ്റ്റ് സിനിമാറ്റോഗ്രാഫേഴ്സ് ഓർ ദർ നോട്ട് ദ ബിഗ്ഗസ്റ്റ് ഓഡിയോ എഞ്ചിനീയർ. ആ പക്ഷേ എനിക്ക് ആവശ്യമുള്ളവർ തരും, എൻ്റെ കൂടെ വർക്ക് റിലയബിളാണ്.
ഓക്കെ. ഈ ക്രൂവിൽ ഇപ്പോൾ ഉള്ള കൂടെ ഉള്ള ആൾക്കാരിൽ അഭിനയിക്കുന്ന ആൾക്കാരിൽ ടെലിവിഷൻ ഇൻഡസ്ട്രിയിലെ പേരുള്ള ആൾക്കാരുണ്ടെന്നു, ഇൻഡസ്ട്രിയിൽ പരിചയമുള്ള ആൾക്കാരെ ഒരു പുതിയ സംവിധായകന്റെ രീതിയിൽ കൈകാര്യം ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോകാനും ഒരുമിച്ച് അവരെല്ലാം ഷൂട്ടിംഗ് ഉണ്ടാകും, അതിനൊക്കെ പ്രയാസം നേരിട്ടിട്ടുണ്ടോ?
ഒരുപാട് പേരുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്ക്രിപ്റ്റ് കൊടുക്കുമ്പോൾ സ്ക്രിപ്റ്റ് അവർക്ക് ഇഷ്ടപ്പെടും. പക്ഷേ സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ വെറുതെ ഓൺലൈനിൽ ട്രാൻസ്ഫർ ചെയ്യുക. ഇത് കഴിഞ്ഞ് നമ്മളെ നേരിട്ട് കാണുമ്പോൾ ഇതൊരു കൊച്ചു പയനാന്നുള്ളതിൽ അപ്പോൾ അവിടെയുള്ള കംപ്ലീറ്റ് ബലൂൺ ചുങ്ങുന്ന പോലെയാണ് ചുങ്ങി പോകുന്നത്. സ്ക്രിപ്റ്റ് കണ്ടിട്ട് ബലൂണിന് വീർത്തിരിക്കും, നമ്മളെ കണ്ടിട്ട് ചുങ്ങി പോകും. പിന്നെ അവിടെ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം. പിന്നീട് പറയുമ്പോൾ നമ്മുടെ കോൺസെപ്റ്റുകൾ, നമ്മുടെ ക്യാരക്ടറിനെ കുറിച്ചുള്ള വിഷ്വസൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർ ബൂസ്റ്റപ്പ് ആവുന്നു. പിന്നെ എനിക്ക് ആക്റ്റേഴ്സുമായിട്ട് എപ്പോഴും എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്.
തീർച്ചയായും. എന്തായാലും ഇത്രയും സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഒരു കാര്യം ചോദിക്കുന്നത്, പേര് തന്നെ ശ്രദ്ധയാണ്, പോൾ ജോ ജോണി. ഓസ്ട്രേലിയ വന്നിട്ട് ഓസ്ട്രേലിയൻ സിനിമയ്ക്ക് വേണ്ടി മാറ്റിയ പേരാണോ?
അല്ല, എന്റെ പേര് ജനിച്ചപ്പോഴേ എന്റെ വീട്ടുകാരുടെ പേരാണ് ഇത്. ഓസ്ട്രേലിയ വന്നപ്പോ മുതൽ ഞാൻ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. ആദ്യമൊക്കെ ഞാൻ പാസ്പോർട്ട് എടുത്ത് കാണിക്കാറുണ്ട്. ഇപ്പം ഞാൻ ഒരു RTA കാർഡും ഡ്രൈവേഴ്സ് ലൈസൻസും എല്ലാം എടുത്ത് കാണിക്കും. സത്യമായിട്ട് എൻ്റെ പേര് പോൾ ജോണി. എൻ്റെ പോൾ എന്ന് ഉള്ള എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പേരാണ്. ജോ എന്നാണ് എൻ്റെ പേര്. ജോണി എൻ്റെ ഡാഡിയുടെ പേരാണ്.
തീർച്ചയായും. എന്തായാലും സിനിമാ രംഗത്ത് പോൾ ജോ ജോണി ഉദ്ദേശിക്കുന്നത് പോലെ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കും. എന്തായാലും വളരെയധികം നന്ദി SBS സ്റ്റുഡിയോയിലെത്തി ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചതിന്.
താങ്ക് യു. താങ്ക്സ് ഫോർ ഹാവിംഗ് മൈ.